യേശുകർത്താവിൻ്റെ ഉപമകളുടെ അകമ്പടിൽ തേടിയുള്ള നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത് ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ എന്നുള്ള യേശുവിൻ്റെ ഉപമാനം അത് അടിസ്ഥാനമാക്കിയാണ്. അതിലെ കടക്കുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും എന്ന് നമ്മൾ കണ്ടു. എന്നാൽ അത് ജീവനിലേക്കുള്ള വഴിയാണ്. യേശുവിൻ്റെ വാക്കുകൾ ജീവനിലേക്കുള്ളതാണ്, അല്ലെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ ജീവനാണെന്നുള്ളത് വേദപുസ്തകത്തിലൂടെ നിങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വാക്കുകൾ തന്നെ നിങ്ങൾക്ക് ജീവനായി തീരുന്നു എന്ന് കർത്താവ് കൃത്യതയോടെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5 പൊങ്ങളുടെ 5000 പേരെ പോഷിപ്പിക്കുന്നതായ കാര്യമാണ് പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെ യേശുവിൻ്റെ വചനം കേട്ട് അതിനുശേഷം ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോകുന്നവരായ ആളുകൾ പിറ്റേ ദിവസം വീണ്ടും വളരെ താല്പര്യത്തോടുകൂടെ യേശുവിനെ കാണാനായിട്ട് വന്നു. പക്ഷേ ആ സമയത്ത് യേശു അവിടെ ഉണ്ടായിരുന്നില്ല. യേശു അവിടെ ഉണ്ട്, എവിടെ ഉണ്ട് എന്നുള്ള അവരുടെ അന്വേഷണത്തിൻ്റെ ഫലമായി അവൻ അക്കരയ്ക്ക് പോയി എന്നവർ തിരിച്ചറിയുകയും ചെറുപടകുകളെ വാടകയ്ക്കെടുത്ത് അക്കരയ്ക്ക് ചെന്ന് യേശുവിനെ കാണുകയും ചെയ്യാണ്. യേശുവിനെ കാണുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗുരു, ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു? കർത്താവ് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല പൃഥ്വിത, അപ്പം തന്നെ തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിച്ചത്. അതിനോട് ചേർന്ന് കർത്താവ് പറയുന്നു, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവികളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. നശിച്ചു പോകുന്ന ആഹാരമാണ് ഞാൻ ഇന്നലെ തന്നത്. ഭക്ഷണം ഭൗതികമായ കാര്യങ്ങൾക്കുള്ള മറുപടി, അല്ലെങ്കിൽ രോഗസൗഖ്യം, ഇതെല്ലാം ഒരു കാലഘട്ടം കൊണ്ട് തീർന്നു പോകുന്നതാണ്. എന്നാൽ തീർന്നു പോകാത്തത്, നിത്യജീവികളിലേക്ക് നിലനിൽക്കുന്നതുമായത് എൻ്റെ വചനമാണ്, ഞാൻ തന്നെയാണ് എന്ന് കർത്താവ് പറയണം. അവൻ്റെ വചനം, ഓഫ് കോഴ്സ്, അവൻ നൽകുന്നതായ വചനം അവനെ, അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നുകയും അവൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഇല്ല. അപ്പോൾ യേശു കർത്താവ് നെ ഭക്ഷിക്കുക, യേശു കർത്താവിനെ ഉൾക്കൊള്ളുക, യേശുവിൻ്റെ വചനങ്ങളെ ഉൾക്കൊള്ളുക, യേശുവിനെ സ്വായത്തമാക്കുക, അവനാൽ നിറയുക, ഇതൊക്കെയാണ് ജീവനിലേക്ക് കടക്കുവാനുള്ള വഴി. എന്നാൽ ഈ യഹൂദന്മാരായ അവൻ്റെ വചനം കേട്ട് വന്ന പുരുഷാരം ഒറ്റയടിക്ക് അതൊന്നും സ്വീകരിക്കാനൊന്നും തയ്യാറായിരുന്നില്ല. അവരൊത്തിരി ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ളതിന്, അല്ലെങ്കിൽ നീ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുള്ളതിനുള്ള തെളിവുകൾ എന്താണ്? നീ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് താഴേക്ക് മന്നായിട്ട് തന്നില്ല? ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങൾക്ക് മോശം, ഞങ്ങൾക്ക് ആഹാരം തന്നത്, അല്ലെങ്കിൽ മന്ന തന്നത് സ്വർഗ്ഗത്തിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു. കർത്താവ് പറഞ്ഞു, സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പം ഞാനാണ്. ജീവൻ്റെ അപ്പം എന്നാണ് പറയുന്നത്. അവിടെയെല്ലാം ജീവൻ എന്നുള്ളതാണ്. യേശുവിൻ്റെ വാക്കുകൾ ജീവനാണ്. യേശു തന്നെയാണ് യേശുവിൻ്റെ വാക്കുകളിലൂടെ നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് യേശുവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാനായിട്ട് യേശുവിനെ സ്വീകരിക്കുക, യേശുവിൻ്റെ വചനങ്ങളെ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. എന്നാൽ ഇവിടെ ഇവൻ്റെ വചനം കേട്ട് വന്ന ആളുകൾ അവനുമായിട്ടൊരു ഉടമ്പടി ചെയ്യുവാനായിട്ട് തയ്യാറാകാതെ ശരിക്കും കർത്താവ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്നുമെന്നും ഭക്ഷണം തന്ന് നിങ്ങളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് ഇന്നലെ ഭക്ഷണം ആവശ്യമായിരുന്നു, നിങ്ങൾക്ക് വിശന്നു, ഞാനത് തന്നു, അത് കർത്താവ് ഇന്നും തരും. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളൊക്കെ കർത്താവ് ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും പറയാനൊന്നും കഴിയില്ല. പക്ഷേ ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മാത്രം, അതിനുവേണ്ടി അല്ല കർത്താവ് ആത്യന്തികമായി വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ യേശുവിനെ ഭൗതികമായ നിലയിൽ ഉപയോഗിക്കുവാൻ തയ്യാറായി വന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ഡീവിയേഷൻ, യേശുവിൽ നിന്ന് നിത്യജീവനെ പ്രാപിക്കുന്നതിന് പകരം ഭൗതികമായ കാര്യങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി യേശുവിനെ ഉപയോഗിക്കുന്ന ഒരു മീൻസാക്കിയ ഒരു ഡീവിയേഷൻ്റെ ഒരു സമയത്താണ് കർത്താവ് പറഞ്ഞത്, നോ, ഇനിയിപ്പോൾ അങ്ങനെ പോയാൽ പറ്റത്തില്ല, നിങ്ങൾ ഞാനുമായിട്ടൊരു ഉടമ്പടി ചെയ്യുവാനായിട്ട് തയ്യാറാകണം. നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ മാംസം തിന്നുകയും വേണം. അതൊരു ഉടമ്പടിയുടെ ചിഹ്നമായിട്ടാണ് പറയുന്നത്. പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയായിട്ടും കർത്താവ് പറയുമ്പോഴത്തേക്ക് ഇത് എൻ്റെ പുതിയ നിയമത്തിൻ്റെ രക്തം എന്ന് പറയുന്ന ഭാഗം നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ച് കാണുമല്ലോ. അതൊരു ഉടമ്പടിയുടെ ഭാഗമാണ്. ഇവരോട് തൻ്റെ വചനം കേട്ട് വന്നതായ പുരുഷാരത്തോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ തയ്യാറാണോ? നിങ്ങൾ ഉടമ്പടി ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളോട് ഇന്നലെ വ്യവഹരിച്ചതായ, ഇന്നലെ ചെയ്തതായ നിലയിലുള്ള ഒരു വീണ്ടും പ്രസംഗങ്ങൾ നടത്തി ഭക്ഷണം തന്ന് മടക്കി വിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഉടമ്പടി അത്യന്താപേക്ഷിതമാണ്. ശരിക്കും ഇതാണ് ഞാൻ പറഞ്ഞല്ലോ, ഗിരിപ്രഭാഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇതാണ്. അതായത് ഒരു തീരുമാനത്തിന് വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുക മാത്രമല്ല നിർബന്ധിക്കുകയും ചെയ്യുകയാണ്. ആ ഒരു തീരുമാനം എടുക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം പാഴായി പോകുന്നതായ ഒരു സ്റ്റേജ്. കർത്താവിൻ്റെ ഈ വാക്കുകളെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ഇത് കഠിന വാക്ക്, ഇത് ആർക്ക് അനുസരിക്കാൻ പറ്റും? യെസ്, യേശുവിൻ്റെ വാക്കുകൾ വളരെ കഠിനമാണ്. പലപ്പോഴും വേദപുസ്തകത്തിൻ്റെ കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് എ ഹാർഡ് സേയിങ്. ഇതൊരു പൂമത്തെയൊന്നുമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും സുഖസൗകര്യങ്ങളുടെ ഒരു കേളീരംഗമൊന്നുമല്ല. നമ്മൾ ഇന്ന് ക്രൂസൈഡുകാർ പ്രസംഗിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് പറയുന്ന വാക്കുകൾ ഇറ്റ്സ് എ ഹാർഡ് സേയിങ്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ടേക്ക് എ ഡിസിഷൻ ഫോർ ജീസസ്. യേശുവിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുവാൻ, യേശുവിനെ ഭക്ഷിക്കുവാൻ, യേശുവിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് ഒരു വളരെ പ്രയാസമേറിയ ഒരു തീരുമാനമാണ്. അത് വളരെ കഠിനമായ ഒരു വാക്ക് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടെന്താ, ഒരു പക്ഷേ ഞാൻ പലപ്പോഴും കണക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി ഒത്തിരി കണക്കുകൾ എത്രയോ എന്താണെങ്കിലും 5000 പുരുഷന്മാർ അവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നു. 5000 പുരുഷന്മാർ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ 5000 പേരുണ്ട്. ഒരു പക്ഷേ പുരുഷന്മാരെക്കുറിച്ച് മാത്രമാണ് അതവിടെ പറഞ്ഞതെങ്കിൽ, അങ്ങനെയെങ്കിൽ ഞാനതിനെ നിർബന്ധം പിടിക്കുമെന്നുമല്ല, അങ്ങനെയെങ്കിൽ ഒരു 5000 സ്ത്രീകളും ഒരു 12000 കുഞ്ഞുങ്ങളും എല്ലാം കൂടി ഒരു 12000 പേരവിടെ ഉണ്ടായിരുന്നു എന്ന് വെക്കുക. ഈ 12000 പേര് യേശുവിൻ്റെ പ്രസംഗം കേട്ട് ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഉടമ്പടി ചെയ്യാനായിട്ട് എത്ര പേരുണ്ട്, ഉടമ്പടി ചെയ്യാനുള്ള ഒരിക്കലൊന്ന് മാറി നിൽക്കുക. അവർ പറഞ്ഞു, ഇല്ല അത് നടക്കത്തില്ല, ഇതിൻ്റെ വാക്കുകൾ കഠിനമാണ്. ഇന്നലെ ഇതിൻ്റെ വാക്കുകൾ വളരെ ലാവണ്യ വാക്കുകളാണെന്ന് പറഞ്ഞ ജനക്കൂട്ടമാണ് ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ വാക്കുകൾ വളരെ കഠിനമാണ്. ലാവണ്യ വാക്കുകൾ പെരിഫറലായിട്ട് നോക്കുമ്പോഴേ നമുക്ക് തോന്നത്തുള്ളൂ, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് വേർഡ്സ് ഓഫ് ഗ്രേസ് നോ ഡൗട്ട്. എന്നാൽ ലാവണ്യ വാക്കുകൾ എന്നുള്ള വാക്ക് കൃപയുടെ വാക്കുകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ കൃപയുടെ വാക്കുകളാണ്. പക്ഷേ കൃപ എന്ന് പറയുന്നത് എന്താണ്? കൃപ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ എല്ലാ വൃത്തികേടുകൾക്കും കർത്താവ് ദൈവം കൂട്ടു നിൽക്കുന്നതല്ല കൃപ. നമുക്കങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ട്. കർത്താവ് വളരെ കൃപയുള്ളവനല്ലയോ, കർത്താവ് നമ്മുടെ പാപങ്ങളൊക്കെ അങ്ങ് ക്ഷമിച്ച് തരത്തില്ലയോ, കർത്താവ് ഇതെല്ലാം ഓവർലുക്ക് ചെയ്യത്തില്ല. ഇല്ല, അവൻ ഓവർലുക്ക് ചെയ്യത്തില്ല. ആ രീതിയിലല്ല അവൻ്റെ കൃപ. അവൻ്റെ കൃപ അനുദപിച്ച് വരുവാൻ തയ്യാറുള്ളവനോട്, ഉടമ്പടി ചെയ്യുവാൻ തയ്യാറുള്ളവനോട്, അവൻ്റെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളുടെ യാതൊരു ണക്കും ചോദിക്കാതെ അവനുമായിട്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ യേശു തയ്യാറാണെന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ യേശു കർത്താവ് അവർക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്തെങ്കിലും ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു തീരുമാനമെടുത്തില്ല. തീരുമാനമെടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ അടയാളം കണ്ടില്ല എന്ന് പറയുന്നത്. ഇവൻ മശിഹയാണെന്നും ഈ മശിഹയിലൂടെ മാത്രമാണ് ഞങ്ങളുടെ ജീവൻ മുന്നേറുവാൻ കഴിയുന്നതെന്നും ഞങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് ഈ മശിഹയാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ മുന്നോട്ട് പോകുവാൻ യേശു കർത്താവിൻ്റെ പ്രവചനം അല്ലെങ്കിൽ പ്രസംഗം കേട്ടതായ ഈ ശിഷ്യന്മാർ തയ്യാറാകാതിരുന്ന സാഹചര്യത്തിൽ ഉടമ്പടിക്ക് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവരോരോരുത്തരും പിരിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നത്. നോക്കൂ, 12000 പേരെങ്കിലും ഇന്നലെ ഭക്ഷണം കഴിച്ചതാണ്. പക്ഷേ ഇപ്പോൾ യേശു കർത്താവ് ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഈ 12000 പേർ ഓരോരുത്തരായിട്ട് പൊഴിഞ്ഞു പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6:66 വാക്യത്തിൽ പറയുന്നത്, അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാരിൽ പലരും അവനെ അനുഗമിക്കുന്നത് മതിയാക്കി, അല്ലെങ്കിൽ അവനെ വിട്ടുപോയി, പിന്നീട് അവനെ അനുഗമിച്ചതുമില്ല. ആരാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷാരം പോയി എന്നല്ല അവിടെ യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ്റെ ശിഷ്യന്മാരിൽ പലരും, ഒരു പുരുഷാരം അന്നേരം തന്നെ വിട്ടുപോയി കാണുമായിരിക്കും, പക്ഷേ ശിഷ്യന്മാർക്ക് പോലും. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടുന്ന ഒരു ചുരുക്കം എന്നുള്ള വാക്കിന് കർത്താവ് പറയുന്നത് യെസ്. ഇതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അവൻ്റെ ശിഷ്യന്മാരിൽ തന്നെ പലരും അവനെ വിട്ടിട്ട് മടങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ അവനെ വിട്ടിട്ട് പോകുന്നതായ കാര്യം. അങ്ങനെ 12000 പേര് ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പോഴിതാ വന്നിരിക്കുന്നത് ജസ്റ്റ് 12 പേരാണ്, യേശുവിൻ്റെ പിന്നാലെ ഇരുന്നവരായ അപ്പോസ്തലന്മാരായ ആളുകൾ. അവരെ യേശു തിരഞ്ഞെടുക്കുന്നതായ സമയത്ത് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും പന്തിരുവരെ തിരഞ്ഞെടുത്തുവെന്നാണ്, ഭൂതങ്ങളെ പുറത്താക്കുവാനും. അപ്പോൾ അവിടെ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തത് തന്നോടുകൂടെ ഇരിക്കേണ്ടതിനാണ്. അങ്ങനെ തന്നോടുകൂടെ ഇരിക്കേണ്ടതിന് തിരഞ്ഞെടുത്തതായ ശിഷ്യന്മാർ ഇപ്പോൾ യേശു നോക്കുകയാണ് ഇവർ പോകുമോ ഇല്ലയോ എന്നുള്ളത്. പോകാൻ ആഗ്രഹമുണ്ടായിട്ടൊന്നുമല്ല, അവർ പോകരുതെന്ന് തീർച്ചയായിട്ടും യേശുവിന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ചിന്ത. പക്ഷേ ആ 12 പേരെ പിടിച്ചു നിർത്താൻ പോലും യേശു കർത്താവ് ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല. ഈ 12 ശിഷ്യന്മാരിങ്ങനെ ചുറ്റും കൂടിയൊക്കെ ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ തത്തിപ്പത്തിയൊക്കെ നടക്കുന്ന സമയത്ത് കർത്താവ് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ എൻ്റെ പുറകെ നടക്കുന്നത്? 12000 പേര് ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, അതിൽ കൂടുതലുണ്ടായിരുന്നിരിക്കും, അവരൊക്കെ പോയാൽ കണ്ടില്ലേ. നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്നാണ് യേശു ചോദിക്കുന്നത്. അതായത് ഉടമ്പടി ചെയ്യുവാൻ തയ്യാറില്ലാത്ത ഒരാൾ എൻ്റെ പിന്നാലെ വരേണ്ടതില്ല. ഒരു പക്ഷേ ഉടമ്പടി ചെയ്തായിരിക്കാം നിങ്ങൾ എൻ്റെ കൂടെ വന്നത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതായിരിക്കാം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഇട്ടിട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇട്ടിട്ട് പോകാം. കാരണം എൻ്റെ ശിഷ്യനാകുവാൻ ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് അല്ലെങ്കിൽ എന്നോട് ഉടമ്പടി ചെയ്ത് എൻ്റെ കൂടെ ഇരിക്കുവാനുള്ള പൂർണ്ണമായ തീരുമാനത്തോടുകൂടെ, വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഇടുക്കുവാതിലൂടെ അകത്ത് കടന്നേ പറ്റൂ. യേശുവാണ് ഇടുക്കുവാതിൽ. ആ ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കാൻ തയ്യാറില്ലാത്ത, ഞെരുക്കമുള്ള ആ വഴി തിരഞ്ഞെടുക്കാൻ തയ്യാറില്ലാത്ത ആളുകളൊക്കെ യേശുവിനെ വിട്ടുപോയി. ഈ 12 പേര് അവർക്കും വിട്ടുപോകാൻ വേണമെങ്കിൽ പോകാമെന്ന് യേശു പറഞ്ഞപ്പോൾ പത്രോസ് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവേ, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെയാണ് പോകുന്നത്? നിൻ്റെ വാക്കുകൾ, നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ടല്ലോ. അത് കഠിനവാക്കല്ല എന്ന് കർത്താവ് പറഞ്ഞില്ല, പത്രോസും പറഞ്ഞില്ല. പത്രോസ് പറഞ്ഞു, ശരിയാണ്, നിൻ്റെ വാക്കുകൾ ഭയങ്കര കഠിനമാണ്, അത് അംഗീകരിക്കാനും അനുസരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസമാണ്. പക്ഷേ കഠിനവാക്കുകളാണെങ്കിലും അത് നിത്യജീവൻ്റെ മൊഴികളാണ്. നിത്യജീവൻ്റെ മൊഴികൾ കഠിനവാക്കുകളാണ് എന്നുള്ള വലിയ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ആ നിത്യജീവൻ്റെ മൊഴികൾ, കഠിനമായ ആ വാക്കുകൾ അനുസരിച്ച് പോകുവാൻ, ഞെരുക്കമുള്ള വഴിയെ പോകുവാൻ യേശുവാകുന്ന ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കുന്നവൻ, അവന് മാത്രമേ നിത്യജീവനെ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ഈ കഠിനമായ വാക്കുകൾ അനുസരിച്ച് നിത്യജീവനിലൂടെ, അല്ലെങ്കിൽ യേശുവിലൂടെ നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിച്ചേ കഴിയൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ ആ വിശാലമായ വഴി തിരഞ്ഞെടുക്കുന്ന ആളുകളെപ്പോലെ, ആ വിശാലമായ വഴി തിരഞ്ഞെടുക്കുന്ന ആളുകളെ പിന്നീട് നമ്മൾ കാണുന്നില്ല. ഒരിക്കൽ അവരെ തന്നെ ഒരുപക്ഷെ വിളിച്ചത് ശിഷ്യന്മാർ എന്നായിരിക്കാം, യേശുവിനെ വിളിച്ചോ ഇല്ലെന്നുള്ളതല്ല, അവരെ തന്നെ കണക്കാക്കിയിരുന്നത് ഞങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ആണ് എന്നുള്ളതാണ്. യോഗം കൂടാനും പ്രസംഗം കേൾക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അവരുണ്ടായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ഉടമ്പടിയിലേക്ക്, യേശു പറഞ്ഞതായ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാനും അവനെ ഭക്ഷിക്കുവാനും അവനിൽ ജീവിക്കുവാനും അവൻ നമ്മളിൽ ജീവിക്കുവാനും അവൻ എന്നിൽ ജീവിക്കുവാനും അങ്ങനെയുള്ള ആ ഞെരുക്കത്തിൻ്റെ വഴി അവർ തിരഞ്ഞെടുക്കുന്നതിന് തയ്യാറാകാഞ്ഞതുകൊണ്ട് അവർ യേശുവിനെ ഇട്ടിട്ട് പോവുകയാണ്. എന്നാൽ കഠിന വാക്കുകളെ സ്വീകരിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ഈ 12 പേർ, അവർ സിംഹത്തെ പോലെയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടതായ കഥയിലെ പോലെ, ദേ ആർ നോട്ട് ലൈക്ക് സ്വൈൻ, അവർ പന്നികളെ പോലെയല്ല, അവർ സിംഹത്തെ പോലെയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അവൻ യഹൂദയുടെ സിംഹമാണെന്നാണ്. നമ്മുടെ മശിഹയായ കർത്താവ് യഹൂദയുടെ സിംഹമാണ്. അതുകൊണ്ട് അവനെ അനുഗമിക്കുന്നവർ സിംഹം തന്നെ ആയിരിക്കണം. അവനെ അനുഗമിക്കുന്നതിന് വേറെ മാർഗമില്ല. അവനിൽ നിന്ന് ജനിച്ചവൻ സിംഹത്തെ പോലെ ജീവിക്കണം. ആ സിംഹത്തിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം, ആ ഒരു വീറുണ്ടായിരിക്കണം, ആ ഒരു 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 നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം, എന്തിനേയും നേരിടുവാനും എതിരിടുവാനുമുള്ള ആ തൻ്റെടം ഉണ്ടായിരിക്കണം, ശക്തി ഉണ്ടായിരിക്കണം. തീർച്ചയായും ഈ ഞെരുക്കവാതിലൂടെ അകത്ത് കടക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലെ ഉപമകളുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഞെരുക്കവാതിലൂടെ അകത്ത് കടപ്പീൻ, അത് ജീവനിലേക്ക് പോകുന്ന വഴിയാണ്, ആ വഴി വിശാലമല്ല, വളരെ ഞെരുക്കമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്ത് കർത്താവ് പറയുകയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്ത് കർത്താവ് ഇങ്ങനെ അതിനോട് അനുബന്ധമായി പറയുന്നത്? അതുകൊണ്ട് തീർച്ചയായും അത് തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ കള്ളപ്രവാചകൻ എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം പ്രവചിച്ച് കഴിഞ്ഞിട്ട് അത് നടക്കാതെ വരുമ്പോഴത്തേക്ക്, ഒരാൾ മരിക്കാറായി ആശുപത്രി കിടക്കുകയാണ്, ഒരു പ്രവാചകൻ വന്ന് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അയാൾ പെട്ടെന്ന് പറയുന്നു, ദൈവം ഇയാളെ സൗഖ്യമാക്കിയിരിക്കുകയാണ്, അടുത്ത ദിവസം തന്നെ ഇദ്ദേഹം ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രവചനമൊക്കെ കേട്ട് എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അയാളുടെ രോഗം കൂടുകയും കുറച്ച് ദിവസത്തിനകം ആ വ്യക്തി മരിച്ചു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ മറ്റേ നമ്മൾ പറഞ്ഞ വ്യക്തിയോട് ഭയങ്കര ദേഷ്യമായിരിക്കും നമുക്ക് വരുന്നത്. അയാൾ എന്ത് വന്ന് പറഞ്ഞത്? അയാൾ കള്ളപ്രവാചകനാണ്, അയാൾ പറഞ്ഞതായ വാക്കുകൾ കേട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പക്ഷേ കള്ളപ്രവാചകൻ എന്ന നിലയിൽ അയാളെ കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ എന്തെങ്കിലും പ്രവചനം പറഞ്ഞ് തെറ്റിക്കുന്ന ആളുകളെക്കുറിച്ചല്ല യേശു കർത്താവ് കള്ളപ്രവാചകൻ എന്ന് പറയുന്നത്. അവിടെ ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ എന്ന് പറഞ്ഞിട്ട് ഒരു വാർണിംഗ് എന്ന നിലയിൽ, ഒരു മുന്നറിയിപ്പ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുമെന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. എന്തുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് നൽകാൻ കാരണം? അല്ലെങ്കിൽ എന്താണ് ഇവിടെ കള്ളപ്രവാചകന്മാരെന്ന് പറയുന്ന ഈ വ്യക്തികൾ ഇവിടെ ചെയ്യുന്നതായ കാര്യം? മറ്റൊന്നുമല്ല, രണ്ട് തരത്തിലുള്ള വഴിയെക്കുറിച്ച് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള വാതിലും രണ്ട് തരത്തിലുള്ള വഴിയും, ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും ഒന്ന്, അടുത്തത് വലിപ്പമുള്ള വാതിലും വിശാലമായ വഴിയും. കള്ളപ്രവാചകന്മാരെ നമ്മൾ സൂക്ഷിക്കേണ്ടത്, കള്ളപ്രവാചകന്മാർ എന്ന് പറയുന്ന ഇവരെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആളുകളെ വിശാല വഴിയിലേക്ക് പോകുവാനായിട്ട് ഉപദേശിക്കുന്നു, അല്ലെങ്കിൽ വിശാല വഴിയിലേക്ക് അവരുടെ മനസ്സ് മാറ്റുന്നു, വിശാല വഴിയിൽ പോകാനുള്ള ഒരു 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 സ്വാധീനം അവർ നടത്തുന്നു. അത്രയേ ഉള്ളൂ, അല്ലാതെ പ്രവചനം കള്ളം പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഈ കള്ളപ്രവാചകന്മാർ എന്ന് പറയുന്നതിനേക്കാൾ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ശരിക്കും ഉപദേഷ്ടാക്കന്മാർ എന്നതുപോലെയാണ്. രണ്ട് തരത്തിലുള്ള ഉപദേഷ്ടാക്കന്മാർ, അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള പ്രവാചകന്മാർ എന്ന് പറയുന്നതിന് പകരം ഞാനിവിടെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഉപദേഷ്ടാക്കന്മാർ. ഇന്നും നമ്മുടെ സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ഉപദേഷ്ടാക്കന്മാരുണ്ട്. ഞെരുക്കമുള്ള വഴിയെ നടക്കുവാൻ ജനങ്ങളെ ഉപദേശിക്കുന്നതായ ഉപദേഷ്ടാക്കന്മാരും, അല്ല അതിൻ്റെ ആവശ്യമില്ല, വളരെ വിശാലമായ വഴി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് വിശാലമായ വഴിയെ പോകുവാനായിട്ട് ഉപദേശിക്കുന്നതായ ഉപദേഷ്ടാക്കന്മാരും. ഈ കാര്യത്തിൽ നമ്മൾ വളരെ അലേർട്ടായിരിക്കണം. ഏത് വഴിയെ പോകുവാൻ ഒരാൾ ഉപദേശിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പറയുന്നത് അയാൾ ആ ശരിയായ ഉപദേശകനാണോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഉപദേശകനാണോ അതോ നമ്മളെ നശിപ്പിക്കുവാനുള്ള ഉപദേശകനാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം വിശാലമായ വഴിയെ പോകുവാൻ എളുപ്പമാണെങ്കിലും അതിൻ്റെ ഡെസ്റ്റിനേഷൻ, ഞാൻ ആദ്യത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒരു വഴി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതിൻ്റെ ഡെസ്റ്റിനേഷൻ നോക്കിയാണ്, അത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നോക്കിയാണ്. വിശാലമായ വഴിയെ പോയാൽ ഏറ്റവും ആത്യന്തികമായി നശിക്കുന്നത് നാശത്തിലേക്കാണ് ഇത് പോകുന്നത്. അത് നാശത്തിലേക്കുള്ള വഴി ആയതുകൊണ്ട് അത് തിരഞ്ഞെടുക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ വിശാലമായ വഴിയെ നടന്നു പോകാനായിട്ട് ആളുകളെ ഉത്സാഹിപ്പിക്കുന്ന വ്യക്തി കാണിച്ചു കൊടുക്കുന്നത് വിശാലമായ വഴി മാത്രമാണ്, അല്ലാതെ ആ വഴി എവിടെ ചെന്നെത്തുന്നു എന്നുള്ളതല്ല. ശരിയായ ഉപദേഷ്ടാവ് പറയുന്നത് നിങ്ങളുടെ വഴി എത്ര മനോഹരമാണ് എന്നുള്ളതല്ല, പ്രത്യുത നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്ര മെച്ചപ്പെട്ടതാണ്, അതെങ്ങോട്ടാണെന്നുള്ളതാണ്. നമ്മൾ പരദേശി മോക്ഷയാത്രയിലാണെങ്കിലും പ്ലയബിൾ, നമ്മൾ ഒരു എപ്പിസോഡ് അതിനെക്കുറിച്ച് കണ്ടതാണ്, ഈ പ്ലയബിൾ ഇതുപോലുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ ക്രിസ്ത്യ പിൽഗ്രിമിൻ്റെ കൂട്ടത്തിൽ, പരദേശിയുടെ കൂട്ടത്തിൽ നടക്കുന്ന ആ വഴങ്ങുന്ന സ്വഭാവമുള്ള വ്യക്തി പ്രതിസന്ധികളുണ്ടായ സമയത്ത് അവൻ പറയുന്നുണ്ട്, ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. ഉടനെ ആ പരദേശി അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ബുക്ക് അതായത് ബൈബിൾ അത് പ്രോമിസ് ചെയ്യുന്നത് ഒരു മെച്ചപ്പെട്ട വഴിയല്ല, പക്ഷേ ഒരു മെച്ചപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇന്ന് ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രവാചകന്മാരെന്ന് പറയുന്ന പ്രഭാഷകരായ ക്രൂസേഡ് നടത്തുന്ന വലിയ വലിയ ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് വളരെ മനോഹരമായ വഴിയാണെന്നാണ്. അതെവിടെ ചെല്ലുന്നു എന്നുള്ളതിനെക്കുറിച്ചല്ല, വഴി എത്ര മനോഹരമാണെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. വഴിയുടെ മാഹാത്മ്യം പറഞ്ഞു തരുന്നവനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശരിക്കും കള്ളപ്രവാചകൻ എന്ന് പറയുന്നത്. ശരിയായ ഉപദേഷ്ടാക്കന്മാരും വ്യാജ ഉപദേഷ്ടാക്കന്മാരും ഉണ്ട് അതിനകത്ത്. ശരിയായ ഉപദേഷ്ടാക്കന്മാരെയും വ്യാജ ഉപദേഷ്ടാക്കന്മാരെയും അവരുടെ വസ്ത്രധാരണം കൊണ്ടോ അവരുടെ ആത്മീയ പ്രവർത്തനങ്ങൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. എല്ലാവരും ഒരുപോലൊക്കെ തന്നെയാണ്, കണ്ടാൽ ഒരുപോലെയാണ്, അല്ലെങ്കിൽ ഇടപെടലുകൾ ഒരുപോലെയാണ്, മറ്റുള്ളവരോടുള്ള സംസാരം ഒരുപോലെയാണ്, റിലീജിയസ് വർക്ക് ഒരുപോലെയാണ്, ഇതെല്ലാം ഒരുപോലെ ആയിരിക്കും. ഒരുപക്ഷേ ഈവൻ ചാരിറ്റി പോലും എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷേ ചാരിറ്റി മേളകൾ തന്നെ നടത്തുന്നത് ഇതുപോലുള്ള ആളുകൾ കാണും, എല്ലാം കാണുമായിരിക്കും. പക്ഷേ എവിടെയാണ് വ്യത്യാസം? വേഷഭൂഷാദികൾ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ഒരു സൂഫി സ്റ്റോറി ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, വഴിയിലൂടെ കാഷായ വസ്ത്രം ധരിച്ചു പോയ ഒരു സന്യാസി, അയാളുടെ പിന്നാലെ ഒരു പട്ടി ഇങ്ങനെ നടന്നു ചെന്നപ്പോൾ സന്യാസി കയ്യിലിരുന്ന വടി കൊണ്ട് ഈ പട്ടിയെ അടിച്ച് അവശനാക്കി. ഈ പട്ടി ആശ്രമത്തിൽ ചെന്ന് അതിനെക്കുറിച്ച് പരാതി പറയുകയാണ്. നായ പറഞ്ഞ കാര്യം, പട്ടി പറഞ്ഞതായ കാര്യം, ഞാൻ ഈ വ്യക്തിയുടെ പിന്നാലെ നടക്കുകയായിരുന്നു, ഞാൻ ഒരു പ്രകോപനവും ഉണ്ടാക്കിയില്ല, പക്ഷേ എന്നെ ഇദ്ദേഹം വടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചു. അപ്പോൾ ആശ്രമ അധിപൻ സന്യാസിയോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? നിൻ്റെ പിന്നാലെ വന്ന ഈ പട്ടി എന്താണ് നീ ഉപദ്രവിക്കാൻ കാരണം? ഉടനെ ആ സന്യാസി പറഞ്ഞത്, അത് വെറുതെ വരികയല്ലായിരുന്നു, അതെന്നെ കടിക്കാൻ വന്നതാണ്. പട്ടി പറഞ്ഞു, അത് ശരിയല്ല യജമാനനെ, ഞാൻ അദ്ദേഹത്തെ കടിക്കാനൊന്നും പോയതല്ല. ഞാൻ ഏതെങ്കിലും ഒരു സാധാരണ വ്യക്തിയുടെ പുറകെ അങ്ങനെ ഓടിപ്പോകത്തില്ല. ഇദ്ദേഹത്തിൻ്റെ വേഷവും മറ്റുള്ള കാര്യങ്ങളും കണ്ടപ്പോൾ ഇദ്ദേഹം ഒരു സന്യാസിയാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ അനുഗമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയത്, അല്ലാതെ അതിനെ അദ്ദേഹത്തെ കടിക്കാനൊന്നും പോയതല്ല. അനുഗമനമായിരുന്നു എൻ്റെ ലക്ഷ്യം, പക്ഷേ ഞാൻ അടി വാങ്ങിച്ച് മടങ്ങിപ്പോരേണ്ടി വന്നു എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ ആശ്രമത്തിൻ്റെ അധിപൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നീ കടിക്കാൻ പോയി എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല, നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സന്യാസി ചെയ്തത് തെറ്റാണ്, ഈ സന്യാസിക്ക് എന്ത് ശിക്ഷയാണ് ഞാൻ കൊടുക്കേണ്ടത്? അപ്പോൾ പട്ടി പറയുന്നത്, ഇതിനകത്ത് ശിക്ഷയുടെ പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും ശിക്ഷ കൊടുക്കണമെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം ഇത് എൻ്റെയും കൂടെ കുഴപ്പമുണ്ട്. ഉടനെ ആശ്രമാധികം ചോദിച്ചു, എന്താണ് നിൻ്റെ കുഴപ്പം? എൻ്റെ കുഴപ്പം, ഈ സന്യാസ വസ്ത്രം കണ്ടപ്പോൾ ഇയാളൊരു നല്ല മനുഷ്യനാണെന്നും ഒരു സന്യാസിയാണെന്നൊക്കെ ഞാനങ്ങ് തെറ്റിദ്ധരിച്ചു പോയി, അതാണ് പ്രോബ്ലം ഉണ്ടാക്കിയത്. ഞാൻ ഇയാളെ അനുഗമിക്കുന്നതിന് മുമ്പ് വസ്ത്രം ധരിച്ചത് കൊണ്ടും വേഷം മാറിയത് കൊണ്ടും ഒരാളുടെ ജീവിതത്തിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ അറിയേണ്ടതായിരുന്നു എന്ന് ഈ പട്ടി പറയുന്നുണ്ടായി. എന്താണ് നിനക്ക് പറയാനുള്ള ശിക്ഷ എന്ന് ചോദിച്ചാൽ, എനിക്ക് പട്ടി പറഞ്ഞത്, എനിക്ക് അബദ്ധം പറ്റിയതുപോലെ ഇനി മറ്റൊരാൾക്ക് അബദ്ധം പറ്റാൻ പാടില്ല, അതുകൊണ്ട് ആകെ ഒരു കാര്യം മാത്രം അങ്ങ് ചെയ്താൽ മതി, ഇനി കാഷായ വസ്ത്രം ധരിക്കുവാനുള്ള അനുവാദം ഈ വ്യക്തിക്ക് കൊടുക്കാൻ പാടില്ല, കാര്യം അത് മറ്റുള്ള അനേകരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ശരിയായ സന്യാസിയുടെ വേഷം ധരിച്ച കള്ളസന്യാസിമാരെ ഒത്തിരി ഉണ്ട്. കള്ളസന്യാസിമാരെന്ന് പറഞ്ഞാൽ കള്ളം പറയുന്നുള്ള അർത്ഥത്തിലല്ല, സന്യാസിയുടെ സ്വഭാവത്തിന് യോജിക്കാത്തതായ വ്യക്തികൾ. ഇതേപോലെ തന്നെ കള്ളപ്രവാചകന്മാരെയും അല്ലെങ്കിൽ വ്യാജ ഉപദേഷ്ടാക്കന്മാരെയും നല്ല ഉപദേഷ്ടാക്കന്മാരെയും തിരിച്ചറിയാൻ നമുക്ക് അവരുടെ വേഷഭൂഷാദികൾ കൊണ്ടോ അവർ നടത്തുന്ന ക്രൂസൈഡ് കൊണ്ടോ അവരുടെ കൺവെൻഷൻ കൊണ്ടോ അവരുടെ പ്രസംഗങ്ങൾ കൊണ്ടോ ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. കർത്താവ് തന്നെ പറയുന്നു, അവരുടെ ഫലങ്ങൾ കൊണ്ട് മാത്രമേ അവരെ നമുക്ക് അറിയാനായിട്ട് കഴിയുള്ളൂ. ഫലങ്ങൾ കൊണ്ട് അറിയുക എന്ന് പറയുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ കർത്താവ് ബന്ധിപ്പിച്ചിരിക്കുന്നതായ ഈ കാര്യമുണ്ടല്ലോ. എന്താണ്? നിങ്ങൾ ഇടുങ്ങിയ വാതിൽ തിരഞ്ഞെടുക്കുവിൻ. വിശാലമായ വീതിയുള്ള വാതിലല്ല, വിശാലമായ വഴിയല്ല, ഇടുങ്ങിയ വാതിലും ഞെരുക്കമുള്ള വഴിയും നിങ്ങൾ തിരഞ്ഞെടുക്കണം, കാര്യം അതാണ് ജീവനിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞതിനോട് ചേർന്ന് ഉപദേഷ്ടാക്കന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശരിയല്ലാത്ത ഉപദേഷ്ടാക്കന്മാർ ജനങ്ങളെ എന്ത് ചെയ്യുന്നു? വിശാല വഴിയിലേക്ക് പോകുവാനായിട്ട് പ്രേരിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രസംഗങ്ങളും ക്രൂസൈഡുകളും ഒക്കെ കാണുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ആലോചിക്കാറുണ്ട്, കർത്താവ് പറഞ്ഞ ഇക്കാര്യം, അതായത് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നതായ വഴിയെ പോകുന്നതിന് പകരമായിട്ട് വിശാലമായ വഴി കാണിച്ച് ആളുകളെ സ്വാധീനിച്ച് മാറ്റുന്നതായ ആളുകൾ, അവരെയല്ലേ നമ്മൾ പ്രവാചകൻ കള്ളപ്രവാചകന്മാരെന്ന് വിളിക്കേണ്ടത്, അല്ലാതെ ആരെയാണ്? അതാണല്ലോ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. തീർച്ചയായും താഴെ വൃക്ഷത്തെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചും പറയുന്നുണ്ട്, അത് പഠിക്കുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്, അത് നമുക്ക് പഠിക്കാം. എന്നാൽ ഇവിടെ കള്ളപ്രവാചകൻ അല്ലെങ്കിൽ വ്യാജ ഉപദേശകൻ എന്ത് ചെയ്യുന്നു? യഥാർത്ഥ വഴിയായ ഞെരുക്കമുള്ള വഴിയെ പോകുന്നത് പ്രയാസമാണെന്നും അതുകൊണ്ട് വിശാലമായ വഴിയെ പോകുവാനായിട്ട് ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. രണ്ടുതരം ഉപദേഷ്ടാക്കന്മാരെക്കുറിച്ച് യേശു കർത്താവ് ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായം പറയുമ്പോൾ അതിൻ്റെ 39-ാം വാക്യത്തിൽ കുരുടന്മാരായ വഴികാട്ടികൾ എന്നുള്ള മറ്റൊരു ഉപമയിലൂടെ പറയുന്നുണ്ട്. അതായത് കുരുടന്മാരായ വഴികാട്ടികൾ എന്നുള്ളത് തന്നെയല്ല, കുരുടനെ വഴി കാണിക്കുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും ഒരുമിച്ച് നാശത്തിലേക്ക് പോവുകയാണ്. കള്ളപ്രവാചകന്മാരെക്കുറിച്ച് പറയുമ്പോൾ അവർ മനസ്സിലാക്കാത്ത ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട്, അവരും നാശത്തിലേക്ക് പോവുകയാണ്. ഈ വിശാലമായ വഴി ഉപദേശിക്കുന്നവൻ നടക്കുന്നത് വിശാലമായ വഴിയിലാണ് എന്നതുകൊണ്ട് വിശാലമായ വഴിയിലേക്ക് ആളുകളെ ഉപദേശിക്കുന്നവനും വിശാലമായ വഴി തിരഞ്ഞെടുക്കുന്ന സാധാരണക്കാരനും ഒരുപോലെ തന്നെ നാശത്തിലേക്ക് പോകുന്നതായ ഒരു സ്റ്റേജ്. എന്താണ് കുരുടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും കണ്ണു കാണാൻ വയ്യാത്തവരെന്നുള്ള അർത്ഥത്തിലല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും ആത്മീയ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായ, അതിനെ കണ്ടിട്ടില്ലാത്തവരായ ആളുകൾ, നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം ലഭിച്ചിട്ടില്ലാത്തതായ ആളുകൾ എന്ന നിലയിലാണ് നമ്മളതിനെ കാണുന്നത്. ഇവിടെ ഇന്ന് കേൾക്കുന്ന പ്രസംഗങ്ങളും മറ്റുള്ള കാര്യങ്ങളും എന്ത് നോക്കിയാലും നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനമില്ലാത്ത ആളുകളെയും പ്രസംഗകരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും പറയുന്നത് ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഭൂമിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും, മണ്ണിനകത്തുനിന്ന് എന്തൊക്കെ കിട്ടും, ഈ മണ്ണിനകത്തുനിന്ന് കണ്ണു പറിക്കാൻ മനസ്സില്ലാതെ എപ്പോഴും താഴേക്ക് നോക്കി നടക്കുന്ന പന്നികളെപ്പോലെ ഒരിക്കലും ഉയരത്തിലേക്ക് നോക്കുവാൻ തയ്യാറില്ലാത്ത പന്നിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് എപ്പോഴും താഴോട്ട് നോക്കി നടക്കുന്നത്. ഭൂമിയിലുള്ള കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും അത് അന്വേഷിക്കുന്നില്ല. എത്ര അഴുക്ക് ചാലുകളിലൂടെ നടന്നാലും താഴോട്ട് നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അതിന് പകരം തല ഉയർത്താൻ ആവശ്യപ്പെടുകയും സ്വർഗത്തിലേക്ക് പറയുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെക്കുറിച്ച് മാത്രമാണ്, ആത്മാവിൻ്റെ ഒരു ലോകത്തിലേക്ക് ആത്മീയതയിലേക്ക് നടക്കാനായിട്ട് തല ഉയർത്തിപ്പിടിക്കുവാനായിട്ട് മനസ്സുള്ള പഠിപ്പിക്കുന്നതായ ആളുകൾ ഇന്ന് തുരവും ചുരുക്കമാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കള്ളപ്രവാചകന്മാരെക്കുറിച്ച് പുതിയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളിൽ പറയുന്ന ഓരോ ഭാഗം വായിച്ചാലും അവിടെയൊക്കെ ശരിക്കും ഈ കുരുടന്മാർ എന്നുള്ള വാക്ക് പല സ്ഥലങ്ങളും കർത്താവ് ഉപയോഗിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും മതത്തിൽ ചേർക്കാനായിട്ട് കാടും കടലും കരയും താണ്ടി ഒരാളെ മതത്തിൽ ചേർക്കാൻ പരിശ്രമിക്കുന്നതായ മത തീവ്രവാദികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നും ആളുകൾക്കെല്ലാം ഞങ്ങളുടെ സഭയിൽ ആൾ കൂടണം, ഞങ്ങളുടെ സമുദായത്തിൽ ആൾ കൂടണം, അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ ആൾ കൂടണം, അങ്ങനെ മതത്തിൽ ചേർക്കാൻ നടക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട്. എങ്ങനെയും അവരുടെ മതം വിശാലമാക്കുക, ഒരു മെഗാ മതമുണ്ടാക്കുക, ഒരു മെഗാ ചർച്ച ഉണ്ടാക്കുക എന്ന നിലയിൽ കാടും കടലും കരയും നടന്ന് വിശാലമായി ആളുകളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, വന്നിട്ട് അവരെ ഇരട്ടി നരകത്തിന് യോഗ്യനാക്കുന്നു എന്നാണ്. കാരണം ആളുകളെ പിടിച്ചുകൊണ്ട് വരാൻ എളുപ്പമാണ്, പക്ഷേ പിടിച്ചുകൊണ്ട് വരുന്ന ആളുകൾക്ക് വീണ്ടും ഇവർ വിശാല വഴി പറഞ്ഞു കൊടുത്ത് ഒരു നാശത്തിൻ്റെ ലെവലിലേക്കാണ് ഇവരെ നയിക്കുന്നതെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം ഉണ്ടാകുന്നത്? അതുകൊണ്ട് മതപ്രചരണം നടത്തുന്നു എന്ന് പറയുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മതത്തിൽ ചേർക്കാൻ ആളുകളെ നടക്കുന്നതിന് പകരം ചെയ്യേണ്ടത് ഇടുക്കുവാതിലായ യേശുവിലൂടെ ആളുകൾക്ക് പ്രവേശിക്കുവാൻ തക്കണോ ഞെരുക്കമുള്ള വഴിയിലേക്ക് ആളുകളെ ക്ഷണിച്ചാൽ മതി. അങ്ങനെയുള്ള ആളുകൾ വന്നാൽ മതി. ഒരു പക്ഷേ അതിന് ആൾ വരുന്നത് ചുരുക്കമായിരിക്കും, പക്ഷേ ചുരുക്കമാണെന്നുള്ളതല്ല വിഷയം. നമുക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഞെരുക്ക വഴിയിലേക്ക് പോകുന്നതായ, ആ ഞെരുക്ക വഴി പ്രസംഗിക്കുന്നതായ പ്രസംഗകരാണ്. ആ അവിടെയും കർത്താവ് ഉപയോഗിച്ചിരിക്കുകയാണ് കുരുടന്മാരെ. കാരണം ഈ വഴിയുടെ അന്ത്യം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല. നമ്മൾ രണ്ട് പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴും അവയില്ലാത്തവനോ കുരുടനത്രേ. കാരണം അവരുടെ കണ്ണുകൾ കാണുന്നില്ല, അവർ ഹ്രസ്വദൃഷ്ടിയുള്ളവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള കാര്യങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം അതാണ്. മനുഷ്യൻ ഇന്നത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ നാളത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ ലൗകികമായ കാര്യങ്ങൾ, എൻ്റെ സുഖസൗകര്യങ്ങൾ, ഇതല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. അവൻ യേശുവിനെ കാണുന്നില്ല, അവൻ വിശാലമായ അവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യതയെ കാണുന്നില്ല. നിത്യതയുടെ ദർശനമില്ലാത്തവരായ ആളുകൾ. ഇതേപോലെ തന്നെയാണ് പ്രവാചകന്മാർ അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാരെക്കുറിച്ച് 2 പത്രോസിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ്. അവർ എന്താണ് പാപത്തെക്കുറിച്ചൊക്കെ, അത് കുഴപ്പമില്ല എന്ന് പറയുന്നവരാണ്. അവർ ദുഷ്കാമ പ്രവൃത്തി എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് വ്യഭിചാരിണിയെ കണ്ട് രസിക്കുന്നവർ. ആ അധ്യായം മുഴുവൻ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന കാര്യം ഇതാണ്, അവർ നിങ്ങളെ വാണിഭമാക്കും. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഇന്ന് ആത്മീയത ഒരു കച്ചവടമായി വന്നിരിക്കുകയാണ്, മതം ഒരു കച്ചവടമായി വന്നിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ, ഇവിടെ ആ ഇടുക്കുവാതിൽ എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം ആളുകൾ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ ഈ ഉപമകളുടെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളണം, അവർ ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്തുകൊണ്ട് ഡേഞ്ചറസ് ആണ്? മറ്റൊന്നുമല്ല, അവരെ മനസ്സിലാക്കാനുള്ള മാർഗമായിട്ട് നമുക്ക് അവർ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ആ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇടുക്കുവാതിലൂടെ കടന്നു പോയാൽ മാത്രം ലഭിക്കുന്ന നിത്യ ജീവനെ, അതിനെ ആളുകളുടെ കണ്ണുകളിൽ നിന്ന് മറച്ചു വെച്ചിട്ട് ഒരു വിശാലമായ വഴി കാണിച്ച്, വഴി എത്ര മനോഹരമാണെന്ന് പറയുന്നു, അതിൻ്റെ ഡെസ്റ്റിനേഷൻ കാണിച്ചു കൊടുക്കുന്നില്ല. ഇതാണ് കള്ളപ്രവാചകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓഫ് കോഴ്സ് ഫലത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം, പക്ഷേ ഇത് മനസ്സിലാക്കാൻ അത്ര വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. കാരണം ഇവിടെ കൃത്യതയോടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇടുക്കുവാതിലിൻ്റെ ആ ഇടുക്കുവാതിലൂടെ കടക്കുന്നവന് മാത്രം ലഭിക്കുന്ന നിത്യജീവനെ ഒഴിവാക്കി വിശാല വഴിയുടെ മാഹാത്മ്യം പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാത്ത ഹ്രസ്വദൃഷ്ടി ഉള്ളവരും ജനങ്ങളെ ഹ്രസ്വദൃഷ്ടി ഉള്ളവരാക്കുന്നവരും അവരാണ് വ്യാജ ഉപദേഷ്ടാക്കന്മാർ. അവരെ നമുക്ക് സൂക്ഷിച്ചേ മതിയാകൂ.